ಸಾಗರ നമസ്കാരം. ഞാൻ സിന്ധു പുന്നൂസ്. നമ്മുടെ മലയാളം എഫ് എമ്മിൻ്റെ അറിഞ്ഞതും അറിയാത്തതുമെന്ന അഭിമുഖ പരമ്പരയുടെ അടുത്തൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രി നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് പേ.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800 574 722. വിശ്വസിക്കാം, വിദഗ്ധരെ.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേസ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രി നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രി നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ഇന്നത്തെ അറിഞ്ഞതും അറിയാത്തതിൽ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചും അതിന്റെ വിവിധ ചികിത്സാ രീതികളെ കുറിച്ചും ഡോക്ടർ സന്ധ്യാപിള്ള മലയാളം എഫ് എം ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
ബ്രസ്റ്റ് ക്യാൻസർ ഒരു ഹെറിഡിറ്ററി ആയിട്ട് വരാറുണ്ടോ? പൊതുവെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് പുരുഷന്മാർക്ക് അമ്മയിൽ നിന്നും സ്ത്രീകൾക്ക് അപ്പനിൽ നിന്നും ജീൻസ് അല്ലെ ഹെറിഡിറ്ററി കിട്ടുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു ഹെറിഡിറ്ററി ആയിട്ട് ഇത് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ?
അതാ ഞാൻ പറഞ്ഞ 95% ആൾക്കാർക്ക് ഹെറിഡിറ്ററി അല്ല, എന്നാൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ കാണും. ഹെറിഡിറ്ററി ആണോ എന്ന് കൂടുതൽ സംശയം തോന്നുന്നത് ഇപ്പം നമുക്ക്, അതിപ്പോൾ അപ്പൻ്റെ സൈഡ് അമ്മയുടെ സൈഡെന്നില്ല ബ്രസ്റ്റ് ക്യാൻസറിന്. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ മൂന്ന് ബന്ധുക്കളിൽ കൂടുതൽ, മൂന്നോ മൂന്നിൽ കൂടുതൽ ബന്ധുക്കൾക്ക് ബ്രസ്റ്റ് ക്യാൻസറോ ഓവേറിയൻ ക്യാൻസറോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ GP കണ്ടൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്, ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യണോ എന്നുള്ളത്. പക്ഷെ മിക്കവാറും ഉള്ളവർക്ക് ഒന്ന് രണ്ട് പേര് കാണും കുടുംബത്തിൽ, പക്ഷെ അത് അതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടുമെന്നല്ല. പക്ഷെ ചിലർക്ക് ഈ ഒന്ന് രണ്ട് പേരുള്ള കുടുംബക്കാർക്കും അതിൽ ആർക്കെങ്കിലും വളരെ ചെറുപ്പമായിരുന്നെങ്കിൽ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ സ്ക്രീനിങ് കുറച്ചുകൂടെ നേരത്തെ തുടങ്ങുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഒന്ന് GP കണ്ട് ഇത് അന്വേഷിക്കുന്നത്
നല്ലതായിരിക്കും. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഓരോരുത്തരുടെയും, നമ്മളെല്ലാവരും ഇപ്പം തിരക്കുള്ള ജീവിതത്തിൽ എല്ലാവരും ഇപ്പം ITയിലാണെങ്കിലും ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും വളരെയധികം തിരക്കുള്ളൊരു ജീവിത രീതിയാണ് നമുക്ക് എല്ലാവർക്കും. ലൈഫ് സ്റ്റൈലും എക്സസൈസും ഡയറ്റും ഒക്കെ എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കണം നമുക്കിതിനോട് പേടിയുണ്ടെങ്കിൽ?
അറിയാൻ വലിയ പാടാ. ഒരു സ്റ്റഡിയില്ല പറയാൻ ഇന്നത് കഴിച്ചാൽ നമുക്ക് ക്യാൻസർ വരില്ല എന്ന്, അല്ലെങ്കിൽ ഇന്നത് കഴിച്ചത് കൊണ്ടാണ് ക്യാൻസർ വന്നതെന്ന്. പക്ഷെ നമുക്കറിയാവുന്നത് ബാലൻസ്ഡ് ഡയറ്റും എക്സസൈസും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, എല്ലാത്തിനും. അപ്പോൾ ഇത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ബാലൻസ്ഡ് ഡയറ്റ്, എക്സർസൈസ്, പിന്നെ കഴിയുന്നത്ര സ്ട്രെസ് റിഡക്ഷൻ. സ്ട്രെസ്സിന് രോഗങ്ങളിലുള്ള ഇൻഫ്ലുവൻസ് എന്താണെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ഈ മനസ്സും ശരീരവും ആയിട്ടുള്ള ആ കണക്ഷൻ്റെ അതിൻ്റെ ആ ശരിയായ വിവരം ഒരു റിസർച്ചിൽ കൂടെ ഇതുവരെ ഫുള്ളി പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷെ അതുകൊണ്ട് കഴിയുന്നതും ഈ മൂന്ന് കാര്യങ്ങൾക്ക് നമുക്ക് ശ്രദ്ധിക്കാമെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണമായിരിക്കും.
ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിൽ കൂടെയും ഒരു പേഷ്യൻറ്റും ഡോക്ടറും കൂടെ ഉള്ള ഒന്നിച്ചുള്ള ഒരു ജേർണിയാണ് ഈ ഒരു കാലഘട്ടം. എപ്പോഴാണ് ഈ ഒരു പ്രൊഫഷൻ ഏറ്റവും ഒരു റിവാർഡിംഗ് ആയിട്ട് ഡോക്ടർ സന്ധ്യയ്ക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്?
എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിവാർഡിംഗ് ആവുന്നത് പലപ്പോഴും ഞാൻ കൗണ്ടീസിൽ പല പേഷ്യൻസും വരും, അവർക്ക് മോഡേൺ മെഡിസിൻ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മൾ സമയം ചിലവാക്കി, ഇപ്പം നമുക്ക് പറയാം ഓ ഓക്കെ യു ഡോണ്ട് വാണ്ട് ട്രീറ്റ്മെൻറ്റ് എന്നാൽ പോയിക്കോ എന്ന് പറയാൻ പറ്റും. പക്ഷെ അത് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം കിട്ടില്ല. നമുക്കറിയാം ഈ ട്രീറ്റ്മെൻറ്റ് അവർക്ക് ഉപകാരപ്പെടുമെന്ന്. അപ്പം നമ്മൾ കുറച്ചും കൂടെ സമയം ചിലവാക്കി എന്തുകൊണ്ടാണ് അവരത് സ്വീകരിക്കാൻ തയ്യാറല്ലാത്തതെന്നും അവരുടെ ഭയങ്ങൾ എന്താണ്, അവരുടെ വിഷമങ്ങൾ എന്താണ് എന്നന്വേഷിച്ച് അതിനൊരു ആശ്വാസം കൊടുക്കാൻ നോക്കി. പിന്നെ ചിലർക്ക് മറ്റുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കണമെന്നുണ്ട്, ഓൾട്ടർനേറ്റീവ് മെഡിസിൻ. അപ്പോൾ അതെങ്ങനെ നമ്മുടേതും കൂടെ ചേർത്ത് രണ്ടും കൂടെ കൊണ്ട് നടക്കാൻ പറ്റും എന്നൊക്കെ അന്വേഷിച്ച് കുറേ കൺസൾട്ടേഷൻസ് എടുക്കും. ചിലപ്പം നമ്മൾ ഒരു കൺസൾട്ടേഷനിൽ ഇത് നമുക്ക് ഇതിനൊരു ഒത്തുതീർപ്പിൽ എത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവരെ പല പ്രാവശ്യം കാണും. അഗൈൻ ഓപ്പൺ ഡോർ പോളിസി, നമ്മൾ അവർക്ക് വേണമെങ്കിൽ നമ്മളെ ഇടയ്ക്ക് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം എന്നുള്ള ആ രീതിയിൽ നമ്മൾ ആ വാതിൽ തുറന്ന് എപ്പോഴും ഇട്ടിരിക്കണം. അതിൽ നിന്നും കുറേ സമയം നമ്മൾ ചിലവാക്കി ചിലപ്പോൾ ചിലർ രണ്ടും കൂടെ കൊണ്ടുപോകാൻ തീരുമാനിക്കും. ആ ദിവസം ഞങ്ങൾക്ക് ക്ലിനിക്കിൽ എന്താണ് സന്തോഷം എന്നറിയാ. എനിക്ക് അന്നൊരു വലിയ ദിവസമാണ്. എന്നുവെച്ചാൽ നമ്മൾ ആക്ച്വലി ഒരാളുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്തി എന്നുള്ളൊരു ഫീലിങ്.
ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇവിടെ നമ്മുടെ ഈ ഷോയിൽ വേറൊരു ഡോക്ടർ സർജൻ ഇവിടെ പങ്കെടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം ബിലീവ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്, ഡോക്ടേഴ്സ് ക്യാൻ ഹീൽ ഈവൻ ഇഫ് ദേ കാൻ്റ് ക്യൂർ, ആ ഒരു അപ്രോച്ചാണോ സന്ധ്യയും സ്വീകരിക്കുന്നത്?
അബ്സല്യൂട്ട്ലി. നമുക്കെല്ലാം ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല, തീർച്ചയായിട്ടും. ഞാനിപ്പോഴും ഓർക്കുന്നു മെഡിക്കൽ സ്കൂളിൽ കയറിയപ്പം ഒരു സീനിയർ ലെക്ചറർ വന്നിട്ട് പറഞ്ഞത്, വി കനോട്ട് ഫിക്സ് ദ ബോഡി, ദ ബോഡി ഫിക്സസ് ഇറ്റ്സെൽഫ്, വി ആർ ബട്ട് ഹെൽപ്പേഴ്സ് എന്നാണ് പുള്ളി പറഞ്ഞത്. അതിപ്പോഴും ഞാൻ ഓർക്കുന്നു.
അത്ര മനോഹരമായൊരു മെസ്സേജാണത്.
അതെ, അത് ശരിയാണ്. നമ്മൾ വെറും ഹെൽപ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഹീലിംഗ് എന്താന്ന് വെച്ചാൽ ഒരാൾക്ക് ഗൈഡൻസ് കൊടുക്കുക, നമുക്ക് അറിയാവുന്ന കലയും വിവരവും വെച്ച് അവരെ പ്രാക്ടിക്കലായിട്ട് സഹായിക്കുക, നമ്മുടെ സ്കില് യൂസ് ചെയ്ത്. പിന്നെ അവർക്കൊരു താങ്ങും തുണയായിട്ട് ആശ്വാസം കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് എപ്പോൾ തോന്നാന്ന് വെച്ചാൽ വിളിച്ചൊരു ചോദ്യം ചോദിക്കാൻ. അവർക്ക് തോന്നരുത് അവർ ചോദിക്കുന്ന ചോദ്യം ഒരു പൊട്ട ചോദ്യമാണ്, കാരണം ഈ ലോകത്ത് അങ്ങനെ ഒരു ചോദ്യം ഇല്ല. അവൻ്റെ മനസ്സിൽ തോന്നുന്നത് ചോദിക്കാൻ പറ്റണം സ്വാതന്ത്ര്യമായിട്ട്, അതിന് തക്ക മറുപടിയും കിട്ടാൻ പറ്റണം. അതാണ് ഒരു ഡോക്ടറിൻ്റെ ജോലി. അതിൽ കൂടെ രോഗിക്ക് ക്യൂർ കിട്ടിയില്ലെങ്കിലും ആശ്വാസം നേടും. സോ അതാണ് ഹീലിംഗ്. അതിൽ
അതിനോട് കൂട്ടി വെച്ച് ഞാൻ ചോദിക്കട്ടെ, ഒരു സർജൻസ് പ്രെയർ എന്ന് കേട്ടിട്ടുണ്ട്, മൂവികളാണെങ്കിലും വായിച്ചിട്ടുമുണ്ട്. സന്ധ്യയുടേതായ രീതിയിൽ ഓരോ സർജറി ചെയ്യുമ്പോഴും അങ്ങനെ എന്തെങ്കിലും പാലിക്കാറുണ്ടോ? എങ്ങനെയാണ് അതിന് സന്ധ്യയുടെ സമീപനം?
ഉണ്ട്. മനസ്സിലൊരു ശ്ലോകം ചൊല്ലും, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ കയറേണ്ടതാണെങ്കിൽ നമ്മൾ ഈശ്വരനോട് പറയും, നമ്മുടെ കൈകൾ ചെയ്യുന്നതും മനസ്സാലോചിക്കുന്നതും എല്ലാം ആ മേശപ്പുറത്ത് കിടക്കുന്ന ആളിൻ്റെ ഗുണത്തിനായിരിക്കണമെന്ന്. നമ്മൾ ചില സമയത്ത് നമ്മൾ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം, ഓൺ ദ സ്പോട്ട്. അപ്പം നമ്മുടെ വിവരവും ആ സന്ദർഭത്തിൽ കാണുന്ന എല്ലാം ആഡപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ആ പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നത്. ഈശ്വര, ആ തീരുമാനം ഒരിക്കലും ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ അത് തെറ്റായിരുന്നു എന്ന് തോന്നിക്കരുത്. നമുക്ക് പറ്റുന്ന പോലെ എപ്പോഴും നന്മ ആൾക്കാർക്ക് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. അതിപ്പം അത് നമ്മുടെ മനസ്സിൽ കൂടെ ചിലപ്പോൾ കടന്നു പോകത്തേ ഉള്ളൂ, പക്ഷെ എപ്പോഴും ആ ചിന്തയുണ്ട്.
അത് വലിയൊരു ഭാഗ്യമാണ് അത് കേൾക്കാൻ സാധിച്ചത്. ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ഇപ്പോൾ സന്ധ്യ പറഞ്ഞു, നമുക്ക് ഒത്തിരി ആലോചിക്കാനോ കൺസൾട്ട് ചെയ്യാനോ ഒന്നും ആ സമയത്ത് സമയമുണ്ടാവില്ല, നമ്മൾ ഓൺ ദ സ്പോട്ട് ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യങ്ങളാണെന്നാണ് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇത്രയും നാളത്തെ ഒരു ദീർഘമായ കരിയർ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ, ഞാൻ എടുത്ത ഒരു ഡിസിഷൻ തെറ്റിപ്പോയോ, എനിക്ക് ഇങ്ങനെ എടുക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ?
നമുക്കെപ്പോഴും എന്തെങ്കിലും ഒരു രോഗിക്ക് സാധാരണ ചാനലിൽ കൂടെ അല്ലാതെ ഒരു ചെറിയ കോംപ്ലിക്കേഷൻ വന്നാലും നമ്മൾ 10 പ്രാവശ്യം ഇത് ആലോചിക്കും. അത് സെൽഫ് റിഫ്ലക്ഷനാണ്. ഞങ്ങൾ പറയും ഹെൽത്തി ആങ്സൈറ്റി ഇസ് പാർട്ട് ഓഫ് ബീങ് എ ഗുഡ് സർജൻ. പക്ഷേ ആ ആങ്സൈറ്റി നമ്മളെ ക്രിപ്പിൾ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആലോചിക്കുമ്പം അതിൽ നമ്മൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്താമായിരുന്നു എന്ന് തോന്നിയാൽ നമ്മളിനി ഇനിയും തൊട്ട് ആ പ്രവൃത്തി മാറ്റണം. അപ്പം എന്ത് കോംപ്ലിക്കേഷൻ വന്നാലും നമ്മളിങ്ങനെ ആലോചിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ആൻഡ് ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് ചേഞ്ചസ് വരുത്തുകയും ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വേറെ കോഴ്സസ് എടുത്തിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും കൺസൾട്ട് ചെയ്ത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മാറ്റാൻ പറ്റുന്നതെന്ന് ആലോചിക്കും. മിക്കവാറുമുള്ള സമയം പ്രശ്നങ്ങളുണ്ടാകുന്ന ഇസ് യൂഷ്വലി സിസ്റ്റം എറേഴ്സ് ഓർ എ ബ്രോഡർ ഇഷ്യൂ എന്നുള്ളതാണ് അതിൽ സാധാരണ വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് പ്രോസസ്സസ് ഉണ്ട് ആശുപത്രികളിൽ, എന്താ മീറ്റിങ്സ് ഉണ്ട് ഇങ്ങനത്തെ ഡിഫിക്കൽട്ട് കേസസ് ഡിസ്കസ് ചെയ്യാനും
അത്
പ്രിവെൻറ്റ് ചെയ്യാനും, എന്നാൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യുമെന്നും അങ്ങനെ. സോ അതിന് അതിൻ്റേതായ പ്രോസസ്സസ് ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യും, കാരണം നമുക്ക് ആർക്കും ദ്രോഹം ചെയ്യാൻ പാടില്ലാന്നാണ് നമ്മുടെ ആദ്യത്തെ ഇത്. പിന്നെ എപ്പോഴും നന്മ ചെയ്തിരിക്കണമെന്നും. സോ യു വിൽ ഓൾവേസ് ക്വസ്റ്റ്യൻ ആൻഡ് യു വിൽ ഓൾവേസ് ചേഞ്ച് യുവർ പ്രാക്ടീസ് ബേസ്ഡ് ഓൺ ദാറ്റ്.
ഇപ്പോൾ സന്ധ്യയെ കേട്ടിരിക്കുന്ന ലിസണേഴ്സിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ഡോക്ടർ സന്ധ്യയുടെ പ്രാക്ടീസസ് എവിടെയൊക്കെയാണ് അവൈലബിൾ? സന്ധ്യയെ കാണണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലോ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സന്ധ്യയുടെ പ്രാക്ടീസും സർവീസസും ഉള്ളത്?
പബ്ലിക്കിൽ ഞാൻ കൗണ്ടീസ് മനക്കാവിലാണ്, അപ്പോൾ ആ ഏരിയ ആണ് സർവീസ് ചെയ്യുന്നത്. പ്രൈവറ്റിൽ നോർത്ത് ഷോറിൽ ഓക്ലൻഡ് ബ്രസ്റ്റ് സെൻ്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിനാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ലീഡ് സർജൻ ദ അവിടെ ഇറ്റ്സ് എ വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ബ്രസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഞങ്ങൾ ഇമേജിങ് സർജൻസ് ആൻഡ് ക്യാൻസർ ആണെങ്കിൽ അതിൻ്റെ ഓൺ ഗോയിങ് കെയർ എല്ലാം ഒരു റൂഫിൻ്റെ കീഴിൽ ആണ് ചെയ്യുന്നത്. അതുകൂടാതെ എനിക്ക് ജനറൽ സർജറി എന്ന് വെച്ചാൽ ഹെർണിയ, ഗോൾ ബ്ലാഡർ ഇങ്ങനത്തെ ചെറിയ സാധനങ്ങൾ ഓർ നോൺ ബ്രസ്റ്റ് റിലേറ്റഡ് പ്രാക്ടീസ് അത് വേറെ പ്രൈവറ്റിൽ ഷോർ വെസ്റ്റ് സർജിക്കൽ കെയർ എന്ന് പറയും.
ഇത്രയും സ്ഥലങ്ങളിലാണ് ഡോക്ടർ സന്ധ്യ അവൈലബിൾ ആയിട്ടുള്ളത്. ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ഈ ഫീൽഡിലും എന്താണ് സന്ധ്യയുടെ ഒരു ആംബിഷൻ മുന്നോട്ട്?
ഭാവി പരിപാടി എന്ന് വെച്ചാൽ മെയിൻലി എനിക്ക് ടീച്ചിങ് വലിയ ഇഷ്ടമാണ്. അത് ഒരു എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് തന്നെ പറയാം. അപ്പോൾ അത് ബന്ധപ്പെട്ടിപ്പം ഇപ്പം സൂപ്പർവൈസർ ഓഫ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ കുറച്ച് ചെയ്യണമെന്നുണ്ട്. ആൻഡ് കോളേജ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് അങ്ങനത്തെ ഇതിൽ, കാരണം അത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൾക്കാർക്ക് നല്ല ഫൗണ്ടേഷൻ കൊടുക്കുക എന്നുള്ളത്. സോ കൂടുതലും ടീച്ചിങ് ഫീൽഡ് കുറേ കൂടെ ഒന്ന് അതിൽ കുറേ കൂടെ ഇൻവോൾവ് ആവാനാണ് ഭാവി പരിപാടി. അതിൻ്റെ കൂടെ ഓൺ ദ സൈഡ് ഡാൻസ് ടീച്ചിങ് അതൊക്കെ തന്നെ, അഗൈൻ ടീച്ചിങ് റിലേറ്റഡ് ഫീൽഡ്സ് ആണ്.
പാഷനേറ്റ് ആയിട്ടുള്ള ഡാൻസിങ്ങും കൂടെ കൊണ്ടുപോകണം എന്നുണ്ട്.
അതെ, ഐ തിങ്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് കൗണ്ടീസിൽ ഓൺകോപ്ലാസ്റ്റിക്സിൻ്റെ ആക്സസ് കൂട്ടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിപ്പോൾ കൂട്ടി ആൻഡ് ദാറ്റ് ഈസ് വർക്കിംഗ് വെൽ. അപ്പോൾ ഇനിയുള്ള ലക്ഷ്യം ഇസ് മെയിൻലി ടു പ്രൊവൈഡ് ഗുഡ് ട്രെയിനിങ് ആൻഡ് ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ്.
നല്ല സന്തോഷം അത് കേട്ടതിൽ. നമ്മളെ കേൾക്കുന്ന ആസ്പയറിംഗ് സ്റ്റുഡൻസിന് ഈ ഫീൽഡിലോട്ട് വരണം എന്നുള്ളവർക്ക് മെഡിസിൻ ഒരു ജനറൽ ഫീൽഡിനേക്കാൾ ഉപരിയായിട്ട് ഓങ്കോപ്ലാസ്റ്റി എന്ന ആ ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് താല്പര്യമുള്ള സ്റ്റുഡൻസിനോട് എന്താണ് സന്ധ്യയ്ക്ക് പറയാനുള്ള ഒരു മെസ്സേജ്?
ഇറ്റ്സ് എ ലോങ് ജേണി, പക്ഷേ റിവാർഡിങ് ജേണി. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഡസ് ഇറ്റ് ഫിറ്റ് യു ആസ് എ പേഴ്സൺ എന്നുള്ളത്. നിങ്ങൾക്ക് കൈകൊണ്ട് ജോലി ചെയ്യാൻ ഇഷ്ടമാണോ? ഓരോ കേസും വ്യത്യാസം വരും. അപ്പം നമ്മൾ ഒരു ഉടുപ്പുണ്ടാക്കുന്ന പോലെ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്ന ഉടുപ്പ് വേറൊരു വ്യക്തിക്ക് ശരിയാവില്ല. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ദർ ഇസ് എ പ്ലാനിങ് ആൻഡ് തിങ്കിങ് പ്രോസസ്സ് അതിൻ്റെ പിന്നിൽ. പിന്നെ ബ്രസ്റ്റ് സർജറിയിൽ പോകണമെങ്കിൽ തന്നെ നമ്മൾ സോഫ്റ്റ് നേച്ചേർഡ് ആയിരിക്കണം, നമ്മൾ ഗുഡ് ലിസ്ണേഴ്സ് ആയിരിക്കണം. എന്ത് ക്യാൻസർ ഫീൽഡിലാണെങ്കിലും യു ഹാവ് ടു ബി എ ഗുഡ് ലിസ്ണർ. ആൻഡ് ആൾക്കാർക്ക് സഹായം ചെയ്യണം എന്ന് മാത്രമല്ല, അവർക്ക് എങ്ങനെ ആശ്വാസം കൊടുക്കും എന്ന് വളരെയധികം ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരായിരിക്കണം. സോ ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതൊരു പക്ഷെ നിങ്ങൾക്ക് പറ്റിയൊരു ഫീൽഡായിരിക്കും. അതിൻ്റെ കൂടെ സർജൻ എന്ന നിലയിൽ യു നീഡ് ഫിനസ് ആൻഡ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആൻഡ് എ കാം ഡിമീനർ. അപ്പോൾ ഇതും നിങ്ങൾക്കുണ്ടെങ്കിൽ ദെൻ യു റിയലി ഷുഡ് കൺസിഡർ ദിസ് ആസ് എ പൊട്ടൻഷ്യൽ കരിയർ ഓപ്ഷൻ.
കുറേ നല്ല ക്വാളിറ്റീസാണ് സന്ധ്യ ഇപ്പം ഷെയർ ചെയ്തത്. സന്ധ്യയുടെ കൂടെ ഇത്രയും നേരം കേട്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്വാളിറ്റീസ് എല്ലാം കൂടെ അടങ്ങിയ ഒരാളാണ് ഡോക്ടർ സന്ധ്യ എന്ന് എനിക്കും തോന്നുന്നു. എനിക്ക് ഉറപ്പിക്കാം, ഒരു പക്ഷേ സന്ധ്യയുടെ അപ്ബ്രിങ്ങിങ്, കുട്ടിക്കാലം, മാതാപിതാക്കൾ, ഇതെല്ലാം സന്ധ്യയുടെ ഈ ഒരു സ്വഭാവ രൂപീകരണത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടിക്കാലത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും നാടിനെക്കുറിച്ചും ഒക്കെയുള്ള ഓർമ്മകളും കൂടെ ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ?
അയ്യോ, ഈ പറഞ്ഞതൊന്നും ശരിയാണോന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒരാളാണോ എന്നറിയില്ല. പക്ഷേ എനിവേ, താങ്ക് യു. കുട്ടിക്കാലം എന്ന് വെച്ചാൽ കുട്ടിക്കാലം നാടും അല്ലേ. ഞാൻ നാട്ടിൽ കൂടുതലും അവധിക്കാണ് പോയിട്ടുള്ളത്. ആ വിമാനം അങ്ങോട്ട് ലാൻഡ് ചെയ്യുമ്പോൾ ആ കേരനാടിൻ്റെ ആ കേരകളുടെ മേൽവശം കാണും, മണ്ട കാണുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ നമുക്ക് ഒരു പ്രത്യേക സന്തോഷം വരും. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു നാട്ടിൽ പോകാൻ. നാട്ടിൻ്റെ ആ മഴ പെയ്യുമ്പോഴത്തെ മണ്ണിൻ്റെ വാസനയൊക്കെ ഒരു പ്രത്യേക രസമാണ്. പിന്നെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ അവിടെ പോയിട്ടുണ്ട്. ഒരു എല്ലാ വർഷവും ഒരു 3 മാസമൊക്കെ അവിടെ ചിലവാക്കാറുണ്ടായിരുന്നു. അതിന് രസമായിരുന്നു. ഒരു പക്ഷേ അതായിരിക്കും പ്രായമായിട്ടുള്ള ഇടപാടുകൾ. ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ അമ്മയച്ഛനെ എപ്പോഴും എല്ലാവരുടെയും ഈ പ്രായരുടെ ഒക്കെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോകായിരുന്നു. അപ്പോൾ എങ്ങനെ സംസാരിക്കണം ആൾക്കാരോട്, എങ്ങനെ പെരുമാറണം, അതൊക്കെ നമ്മൾ അറിയാതെ പഠിച്ചിട്ടുണ്ടാവാം, അറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരൊക്കെ നമ്മളെ ഷേപ്പ് ചെയ്തിട്ടുണ്ടല്ലേ. എല്ലാവരുടെയും ജീവിതം അങ്ങനെയല്ലേ. നമ്മൾ ഓരോ എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ ഒന്നും കൂടെ വളരേ ഉള്ളൂ. അപ്പോൾ ഇതാ എനിക്ക് ഒന്ന് അതും പിന്നെ നമ്മുടെ പ്രായം, നമ്മൾ ചെറുപ്പത്തിലേ ഉള്ള പോലെ അല്ലല്ലോ നമ്മൾ കുറച്ചും കൂടെ പ്രായമാകുമ്പോൾ. ഇതെല്ലാം നമ്മൾ ആരാണെന്നുള്ളത് നമ്മളെ ഷേപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ സകല എക്സ്പീരിയൻസസും നമ്മൾ ജീവിതത്തിൽ പരിചയപ്പെടുന്ന സകല ആൾക്കാരുടെ ഇൻഫ്ലുവൻസും.
സന്ധ്യ കേരളത്തിൽ വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ടോ?
ഇല്ല.
പക്ഷെ എങ്ങനെയാണ് ഇത്ര നല്ല നന്നായി മലയാളം പറയുന്നത്?
ഇച്ചിരി തപ്പിത്തപ്പിയാ പറഞ്ഞു.
അല്ല, ഇത്രയും പുറത്ത് ജീവിച്ച ആള് ഇത്രയും നന്നായി മലയാളം പറയുന്നത് എന്നെ അതിശയിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ.
അല്ല, അമ്മയച്ഛനും വീട്ടില് മലയാളമായിരുന്നു പറയുന്നത്. പിന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. അങ്ങനെ
എഴുതാനും വായിക്കാനും അറിയാം.
അങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ പറയുകയും പിന്നെ അപ്പൂപ്പനും അമ്മയായിട്ട് എഴുത്തയക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് മലയാളം പഠിച്ചു. എന്നാലും ഉഗ്രൻ എന്ന് പറയാനും.
ഇപ്പം നമ്മളെ കേട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഒത്തിരി സംശയങ്ങളും പേടിയുള്ളവർക്ക് ഒരു പക്ഷേയെങ്കിൽ കുറച്ച് പേടി കുറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ ആശിക്കുന്നു. സന്ധ്യയും ആ ഒരു തീരുമാനം ഉണ്ടാവും. ഇവരോട് എന്താണ് ഡോക്ടർ സന്ധ്യയ്ക്കൊരു മെസ്സേജ് കൊടുക്കാനുള്ളത്?
ഒരു മെസ്സേജേ ഉള്ളൂ, ഇന്ന് നിങ്ങൾക്ക് ഈ ഇതിൽ നിന്ന് വേറെ ഒന്നും നേടിയിട്ടില്ലെങ്കിൽ ഈ മെസ്സേജ് കൊണ്ടുപോവുക നിങ്ങളുടെ കൂടെ. ഒരു മാസത്തിലൊരിക്കൽ പറ്റുമെങ്കിൽ പീരീഡിൻ്റെ ഇപ്പുറവും അപ്പുറവും ഉള്ള ആ രണ്ടാഴ്ച അല്ലാതെ അല്ലാത്ത ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിൻ ചെയ്യുക, സ്വയം പരിശോധിക്കുക. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ റേഡിയോയിൽ കൂടെ പറയാൻ പ്രയാസമാണെങ്കിലും മിക്കവാറും നമ്മൾ ആ കുളിക്കാൻ കയറുമ്പോഴോ കുളിച്ചേച്ചിറങ്ങുമ്പോഴോ ആ സമയത്താണ് നല്ലത്. ആദ്യം കണ്ണാടിയിൽ നോക്കുക, നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പുതിയതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നിപ്പിൾ റിട്രാക്ഷൻ, സ്കിൻ ചേഞ്ച്, സ്കിൻ കളർ ചേഞ്ച്, കാണാവുന്ന വല്ല മുഴ, എന്തെങ്കിലും ഒരു ഡിംപ്ലിങ്, ഒരു കുഴി പോലെ തോന്നുക, അങ്ങനെ. അത് കഴിഞ്ഞ് കുളിക്കുമ്പോഴാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സമയം. അപ്പോൾ അന്നേരം നമ്മൾ കൈയുടെ വിരലിൻ്റെ പത്തി ഭാഗത്തിൻ്റെ പരന്ന ഭാഗം, അതായത് അതിൻ്റെ അറ്റമല്ല, വിരലിൻ്റെ അറ്റമല്ല, പത്തി ഭാഗത്തെ പരന്ന ഭാഗം ഉപയോഗിച്ച് നമ്മൾ ആദ്യം കക്ഷം പരിശോധിക്കുക. കൈ പൊക്കി കഷത്തിലേക്ക് കൈ വെച്ചിട്ട് കൈ താത്തേച്ച് അത് താഴോട്ടിങ്ങനെ ഒരിത്തിരി പ്രഷറോടെ നമ്മൾ കൈ കൊണ്ടുവരിക. അപ്പോൾ എന്തെങ്കിലും മുഴയുണ്ടെങ്കിൽ നമ്മൾ അറിയും. അതുപോലെ തന്നെ നമ്മുടെ സ്തനം, നമ്മുടെ മുല നമ്മൾ പരിശോധിക്കുക. അത് മുലയുടെ പുറത്തെ ഭാഗം തൊട്ട് നമ്മുടെ മുലക്കണ്ണ് നിപ്പിൾ വരെ നമ്മൾ കൈ ഇങ്ങനെ ആ സെയിം കൈയുടെ പത്തി ഭാഗം, വിരലിൻ്റെ പത്തി ഭാഗം ഉപയോഗിച്ച് നമ്മൾ സ്ട്രോക്ക് ചെയ്യുക. അപ്പോൾ അഗൈൻ എന്തെങ്കിലും മുഴയുണ്ടെങ്കിൽ നമ്മൾ അറിയും. അതെന്നിട്ട് മുലയുടെ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മേളോട്ടും താഴോട്ടും താഴോട്ടും മേളിലോട്ടും വട്ടത്തിൽ എല്ലാം ചെയ്തൊന്ന് നോക്കുക. അങ്ങനെ മൂന്ന് തരത്തിൽ അത് എക്സാമിൻ ചെയ്ത് കഴിയുമ്പം നമ്മളുടെ സാധാരണ സ്ഥാനത്തിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്നറിയാം. കാരണം ആർക്കും അത് ഒരുപോലെ അല്ല ഇരിക്കുന്നത്. എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ മാസവും ഇങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് പ്രത്യേകിച്ചൊരു വ്യത്യാസമുണ്ട്, അത് സാധാരണ കൂടുതലുള്ള വ്യത്യാസമാണെങ്കിൽ നമ്മൾ അറിയും സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ. അതെന്നിട്ട് രണ്ടാഴ്ച കൊണ്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഡോക്ടറിനെ പോയി കാണും. രണ്ടാമത് സ്ക്രീനിങ് മുടങ്ങാതെ ചെയ്യുക. സ്ക്രീനിങ് എന്ന് വെച്ചാൽ 45-69 ഇടയ്ക്കുള്ള സ്ത്രീകൾ സർക്കാർ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു സ്ക്രീനിങ് പ്രോഗ്രാമുണ്ട്, അതിന് പോവുക. അത് എല്ലാ 2 വർഷം കൂടുമ്പോഴാണ്. അതിന് നമുക്ക് ഒരു 0800 നമ്പറും ഉണ്ട് അവർക്ക്, അല്ലാതെ കൂടാതെ ഓൺലൈനായിട്ടും രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിൻ്റെ 0800 നമ്പർ 0800-270-200 എന്നാണ്. മൂന്നാമത് നമുക്കിപ്പം ക്യാൻസറിൻ്റെ ഒരു ഡയഗ്നോസിസ് വന്നെന്ന് വെച്ചോളൂ, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ, പേടിക്കാതെ ചികിത്സ തുടരുക. കാരണം ബ്രസ്റ്റ് ക്യാൻസറിന് നല്ല ചികിത്സകളുണ്ട്. നേരത്തെ കണ്ടുപിടിച്ച് നല്ല എല്ലാ ചികിത്സകളും എടുക്കുന്നവർക്ക് നല്ല സർവൈവൽ ഔട്ട്കമാണ് ബ്രസ്റ്റ് ക്യാൻസറിന് മറ്റുള്ള ക്യാൻസറുകളെ അപേക്ഷിച്ച്. ബ്രസ്റ്റ് ക്യാൻസർ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ക്യാൻസറാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ നമ്പറുള്ളത്. ലോകത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ സെക്കൻഡാണ്. അപ്പോൾ ഇത് പലർക്കും വരുന്ന ഒരെണ്ണമാണ്. അതുകൊണ്ട് വന്നാൽ നമ്മൾ അതിനുള്ള ചികിത്സയ്ക്ക് പോവുക, ഭയക്കരുത്. കാരണം ഈ ചികിത്സകൾ നല്ലപോലെ വർക്ക് ചെയ്യുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസറിൽ. അപ്പോൾ പേടിക്കാതെ നല്ലൊരു വേദിയിൽ ചെന്ന് അതിനുള്ള ചികിത്സ ഏറ്റെടുക്കുക.
വിലപ്പെട്ട 3 കാര്യങ്ങളാണ് ഡോക്ടർ സന്ധ്യ ഇപ്പോൾ നമ്മുടെ സംഭാഷണത്തിൻ്റെ അവസാനം പറയുന്നത്. 1, സ്വയം പരിശോധിക്കുക. എല്ലാ പ്രായത്തിലുള്ളവരും അത് സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു ന്യായം പറയാതെ നമ്മൾ അതിനായിട്ട് സമയം കണ്ടെത്തുക, കാരണം അത് നമ്മുടെ ആരോഗ്യമാണ്. 2 പറഞ്ഞത്, ഇവിടെ ന്യൂസിലൻഡിൽ ജീവിക്കുന്നവർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന മാമോഗ്രാം എന്ന് പറയുന്ന ചികിത്സ ഉപയോഗിക്കുക. ആ മാമോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റ് റെഗുലർ ഇൻ്റർവെല്ലിൽ പാലിക്കുക. 3, ഇതാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി ഭയക്കാതെ എത്രയും പെട്ടെന്ന് തുടങ്ങുക, ചികിത്സ തുടരുക. ഈ 3 കാര്യങ്ങളാണ് സന്ധ്യ പറഞ്ഞത്. ഞങ്ങൾക്ക് ശ്രോതാക്കൾക്കത് വളരെ വിലപ്പെട്ട ഒരു നിർദ്ദേശമാണ്, അല്ലെ ഉപദേശമായിട്ട് തന്നെ ഞങ്ങളതിനെ കാണുന്നു. മുന്നോട്ട് സന്ധ്യയുടെ ടീച്ചിങ് പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞു, ഡാൻസ് എന്ന പാഷനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് സന്ധ്യ വിചാരിക്കുന്നത്?
ഞാൻ എൻ്റെ പീക്ക് എത്തിക്കഴിഞ്ഞാല് ഇനിയിപ്പോൾ അത് അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് മൂന്ന് സ്റ്റൈലും പഠിപ്പിക്കുന്നുണ്ട്, കുഞ്ചിപ്പുടി, മോഹിനിയാട്ടവും, ഭരതനാട്യവും. ആ പിള്ളേര് ഹോപ്പ്ഫുള്ളി അവരിൽ ഡാൻസ് മാത്രമല്ല അതിനോടുള്ള ഒരു ആകർഷണം കൂടെ അവർക്ക് പങ്കുവെക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിൽ കൂടെ അവർ വലുതായാലും അവർ ഈ കല ഉപേക്ഷിക്കാതെ അത് കൊണ്ടുപോകണം, ആ കലയുടെ പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പം അങ്ങനെയാണ് ഡാൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കാലം ഡാൻസ് കാലം കഴിഞ്ഞാലും കല അതുപോലെ നിലനിൽക്കണം. എനിക്ക് പറ്റുന്ന ആ ഒരു ചെറിയ കാര്യം എനിക്ക് ആ കലയ്ക്ക് ചെയ്യാമെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നു.
അടുത്തിടെ എങ്ങാനും പെർഫോമൻസസ് വല്ലതും വരുന്നുണ്ടോ സന്ധ്യയുടെയോ കുട്ടികളുടെയോ?
കുട്ടികൾ പലയിടത്തായിട്ടും പെർഫോം ചെയ്യുന്നുണ്ട്. നോർത്ത് ഷോർ ദിവാളി ഫെസ്റ്റിവൽ, അവർ പല ലൈബ്രറീസിലും പോയി ചെയ്യാറുണ്ട്. അവർ കഴിഞ്ഞ ആഴ്ച വെസ്റ്റ് ലേക്ക് ഗേൾസിൽ ചെയ്തു, വെസ്റ്റ് ലേക്ക് സ്കൂളിന് ചെയ്തു. അങ്ങനെ പലയിടത്തും അവർ പെർഫോം ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് എനിക്ക് പറ്റുമ്പോൾ ഞാനും ചെയ്യും അവരുടെ കൂടെ.
വളരെയധികം സന്തോഷം മലയാളം എഫ് എമ്മിലെ ശ്രോതാക്കളോട് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും എന്തൊക്കെയാണ് സാധാരണക്കാരായ ഞങ്ങൾ ചെയ്യേണ്ടതെന്നും പ്രത്യേകിച്ച് സ്ത്രീകൾ ചെയ്യേണ്ടതെന്നും സന്ധ്യ പറഞ്ഞു തന്നതിൽ വളരെയധികം സന്തോഷം. മുന്നോട്ട് സന്ധ്യയുടെ സ്വപ്നങ്ങൾ എല്ലാം തന്നെ വിജയിക്കട്ടെ. പഠിപ്പിക്കുവാനുള്ള ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വരാനും ഡാൻസ് എന്ന കലാരൂപത്തെ എത്രത്തോളം വളർത്തണമെന്ന് സന്ധ്യ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം നടക്കാൻ ജഗദീശ്വരൻ സഹായിക്കട്ടെ എന്ന് മലയാളം എഫ് എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ ആശംസിക്കുന്നു. വളരെയധികം നന്ദി, സന്തോഷം.
ഇങ്ങനൊരു വേദിയിൽ വന്ന് സംസാരിക്കാനും ഹെൽത്ത് അവയർനെസ് ഉണ്ടാക്കാനും ഒരു അവസരം തന്നതിന് മലയാളം എഫ് എമ്മിനോട് താങ്ക് യു, ആൻഡ് താങ്ക് യു സിന്ധു.
താങ്ക് യു.
നിങ്ങളിതുവരെ മലയാളം എഫ് എം 104.6 കേട്ടത് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചും അതിൻ്റെ വിവിധ ചികിത്സാരീതിയെക്കുറിച്ചും ഡോക്ടർ സന്ധ്യാപിള്ള നടത്തിയ സംഭാഷണം അവസാന ഭാഗം. ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം മലയാളം എഫ് എം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഈ അഭിമുഖവും ഇതിനു മുൻപ് സംപ്രേക്ഷണം ചെയ്ത മറ്റ് അഭിമുഖങ്ങളും നിങ്ങൾക്ക് കാണുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മലയാളം എഫ് എം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് പേ.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
മലയാളം എഫ് എം എന്ന ഇന്നത്തെ സംപ്രേക്ഷണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25 മലയാളം എഫ് എം 104.6 കേൾക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നോസ്, മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീലകം കേരളം.